1950 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിലുള്ള കുടിയേറ്റമായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് ഉണ്ടായത്. അതിൽ ഭൂരിഭാഗം പേരും ഇവിടത്തെ പൗരത്വം നേടുകയോ അല്ലെങ്കിൽ പൗരന്മാരാകാൻ ആഗ്രഹിക്കുകയോ ചെയ്തു. പക്ഷേ ഇതിൽ 100 പേർക്ക് ഓസ്ട്രേലിയ പൗരത്വം നൽകിയില്ല. പ്രത്യേകിച്ച് ഒരു കാരണവും പറയാതെ അവരുടെ അപേക്ഷകൾ തള്ളിക്കളഞ്ഞു. പലരും പല വട്ടം അപേക്ഷിച്ചെങ്കിലും എപ്പോഴും ഇതുതന്നെയായിരുന്നു ഫലം. എന്തുകൊണ്ട് അപേക്ഷ തള്ളുന്നുവെന്ന് മനസ്സിലാക്കാനോ അതിനെ ചോദ്യം ചെയ്ത് അപ്പീൽ നൽകാനോ പോലും ആർക്കും അവസരം കിട്ടിയതുമില്ല. മാത്രമല്ല, ഇത്തരത്തിലെത്തിയ പലരെയും തടവിലാക്കുകയോ നാടുകടത്തുകയോ അല്ലെങ്കിൽ വീട്ടുതടങ്കലിൽ വയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. അതും വ്യക്തമായ കാരണങ്ങളില്ലാതെ. വ്യക്തമായ കാരണങ്ങളില്ലാതെ എന്ന് പറഞ്ഞാൽ അന്ന് വ്യക്തമായ കാരണങ്ങൾ വെളിപ്പെടുത്താതെ. പക്ഷെ ഓസ്ട്രേലിയൻ സർക്കാരിന്റെ കൈവശം ചില വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലം വരെ രഹസ്യമാക്കി വച്ചിരുന്ന, അടുത്തിടെ മാത്രം പുറത്തുവിട്ട രേഖകൾ അത് തെളിയിക്കുന്നു. നാഷണൽ ആർക്കൈവ്സിൽ നിന്ന് SBS അന്വേഷണത്തിലൂടെ കണ്ടെടുത്ത വിവരങ്ങൾ വ്യക്തമാക്കുന്നത്, രാഷ്ട്രീയ ബന്ധങ്ങൾ കാരണമാണ് ഇവർക്കെല്ലാം അന്ന് വിവേചനവും ദുരിതങ്ങളും നേരിടേണ്ടി വന്നത് എന്നാണ്. പ്രത്യേകിച്ചും ഇവിടേക്ക് കുടിയേറുന്നതിന് മുൻപും അതിനുശേഷവുമുള്ള കമ്മ്യൂണിസ്റ്റ് ബന്ധം. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള കാലം, ശീതയുദ്ധം തുടങ്ങിയ കാലം, കമ്മ്യൂണിസ്റ്റ് ബന്ധമുള്ളവർ ഓസ്ട്രേലിയയുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകും എന്ന വിലയിരുത്തലായിരുന്നു അന്ന്. ഏതെങ്കിലും ക്രിമിനൽ കേസുകളിലോ നടപടികളിലോ സംഘർഷങ്ങളിലോ ഇവർക്കാർക്കും പങ്കുണ്ടെന്ന് പോലും ഈ രേഖകൾ കാണിക്കുന്നില്ല. മറിച്ച് ഇവരുടെ രാഷ്ട്രീയ വിശ്വാസം മാത്രമായിരുന്നു അത്രേ അംഗീകരിക്കുന്നതൊരു തടസ്സം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കേണ്ടതില്ല എന്ന് രാജ്യത്തെ ജനങ്ങൾ ഹിതപരിശോധനയിലൂടെ തീരുമാനിച്ചതിന് ശേഷമായിരുന്നു ഇത്. 1951 അന്നത്തെ റോബർട്ട് മെൻസിസ് സർക്കാർ ഒരു ഹിതപരിശോധന നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഓസ്ട്രേലിയയെ നിരോധിക്കണോ എന്നറിയാനായിരുന്നു അത്. ക്വീൻസ്ലാൻഡ്, വെസ്റ്റേൺ ഓസ്ട്രേലിയ, ടാസ്മേനിയ എന്നീ സംസ്ഥാനങ്ങൾ നിരോധനത്തെ അനുകൂലിച്ചപ്പോൾ മറ്റെല്ലാ പ്രദേശങ്ങളും സൈന്യവുമെല്ലാം നിരോധനത്തെ എതിർത്ത് വോട്ട് ചെയ്തു. ഇതോടെ ദേശീയ തലത്തിൽ 50,000+ വോട്ടുകൾക്ക് ഈ റഫറണ്ടം പരാജയപ്പെട്ടു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമോ അനുഭാവമോ ഉണ്ടായിരുന്നവർക്ക് അതിനുശേഷവും ഓസ്ട്രേലിയയിൽ അംഗീകാരം ലഭിച്ചിരുന്നില്ല. അക്കൂട്ടത്തിൽപ്പെട്ട പലരെയും SBS ഇപ്പോൾ നേരിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 1949 ബ്രിട്ടനിൽ നിന്ന് ഇവിടേക്കെത്തിയതാണ് സൈപ്രസ് വംശജനായ ദെമത്രിയസ് ജിമ്മി അനസ്താസിയോ. തൊഴിലാളി യൂണിയനിൽ അംഗമായി ചേർന്ന ഈ മരപ്പണിക്കാരൻ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിന്റെ പേരിൽ നോട്ടപ്പുള്ളിയായി. 1951 കിഴക്കൻ ജർമ്മനിയിൽ നടന്ന ബെർലിൻ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോയ ദെമത്രിയസിന്റെ വിസ ഓസ്ട്രേലിയ റദ്ദാക്കി. അതറിയാതെ തിരിച്ചെത്തിയ ദെമത്രിയോസിനോട് ഇറ്റാലിയൻ ഭാഷാ പരീക്ഷയിൽ ഹാജരാകാനായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടത്. ഇറ്റാലിയൻ ഭാഷ നേരിട്ട് കേട്ടിട്ട് കൂടിയില്ലായിരുന്ന അദ്ദേഹം സ്വാഭാവികമായും അതിൽ പരാജയപ്പെട്ടു. അതോടെ അനധികൃത കുടിയേറ്റക്കാരൻ എന്ന പേരിൽ അദ്ദേഹത്തെ തടവിലാക്കി. 2 പതിറ്റാണ്ടിലേറെയെടുത്തു ഈ കുറ്റങ്ങൾ ഒഴിവാക്കി ദെമത്രിയസിന് പൗരത്വം നൽകാൻ. അക്കാലത്ത് അധികാരത്തിലെത്തിയ സർക്കാരുകളെല്ലാം ദെമത്രിയസിനെ രാജ്യത്ത് നിന്ന് പുറത്താക്കാനാണ് ശ്രമിച്ചതെന്ന് അദ്ദേഹത്തിന്റെ മകൾ മരിലേന ഓർക്കുന്നു.
This absolutely astounds me that the government went to so much trouble to keep this one man out of the country because he was a man that was very much larger than life and very commanding in his presence, but that he should engender such a degree of animosity and desire to get rid of him actually defies logic in many respects.
ഓസ്ട്രേലിയൻ പൗരത്വത്തിന് വേണ്ടി ഏറ്റവും അധികം കാലം പോരാടിയ വ്യക്തി എന്ന റെക്കോർഡ് ഒരുപക്ഷെ ഗ്രീക്ക് വംശജനായ സ്റ്റാവ്രോസ് പപ്പാവാസിലിയോ എന്ന സ്റ്റീവ് പപ്പാസിനായിരിക്കും. 1927 ഓസ്ട്രേലിയയിലേക്ക് എത്തിയ അദ്ദേഹം 43 പൗരത്വത്തിനു വേണ്ടി പോരാടിയത്. അദ്ദേഹത്തിനും വിനയായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധം തന്നെ. ഒടുവിൽ 70 പൗരത്വം ലഭിക്കുമ്പോൾ വാർദ്ധക്യകാല പെൻഷൻ കിട്ടാനുള്ള അർഹത പോലും അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. ഇത്തരത്തിൽ പൗരത്വം നിഷേധിച്ച കഥ മാത്രമല്ല ഇവർ പറയുന്നത്. പലർക്കും കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ ജോലി പോലും നഷ്ടമായി. ഉറ്റ ബന്ധുക്കൾ മരിച്ചാൽ പോലും വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ല. പലരെയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി. ഫോൺ ചോർത്തുകയും അവർ പങ്കെടുക്കുന്ന പൊതുപരിപാടികളുടെ എല്ലാം ചിത്രങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസി പകർത്തുകയും ചെയ്തു. അവർക്ക് വരുന്ന ഓരോ കത്തുകൾ പോലും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും രഹസ്യമായിരുന്നില്ല. എന്തിന്? ഇവർ ഏതൊക്കെ പത്രങ്ങളും മാഗസിനുകളും വായിക്കുന്നു എന്നുപോലും രഹസ്യാന്വേഷണ ഏജൻസിയായ ആസിയോ പരിശോധിച്ചു. ഇത്തരക്കാരെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥർ തന്നെ ഉണ്ടായിരുന്നു ആസിയോയിൽ. കുടിയേറിയെത്തിയ പലരും പേടിയോടെ മാത്രമാണ് ഇവിടെ ജീവിച്ചതെന്ന് ഗ്രീസിൽ നിന്നെത്തിയ ഡെനിസ് സ്കിയോറ്റിസ് ഓർമ്മിക്കുന്നു.
They were also afraid of not becoming citizens, of being refused citizenship, of losing their jobs, all that. Can you imagine an unskilled worker losing his job because of politics, you know? They weren't prepared to risk it. And they came from a background where there was a lot of fear.
സാധാരണക്കാർക്ക് മാത്രമല്ല, ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ പിന്നീട് സജീവമായ പലർക്കും പോലും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇറ്റലിയിൽ നിന്ന് കുടിയേറി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗവും ലേബർ പാർട്ടി എംപിയുമായ ജിയോവനി സെഗ്രോയുടെ അനുഭവം സമാനമായിരുന്നു. വിക്ടോറിയയിലെ ബോനലിഗ കുടിയേറ്റ ക്യാമ്പിന്റെ അവസ്ഥ മെച്ചപ്പെടുത്തണം എന്നാവശ്യപ്പെട്ട് സമരം നടത്തിയതിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള
വിവേചനം. I was proud on one hand because I knew myself I didn't commit any crime, I didn't belong to the mafia or to any organization, illegal organization, I knew, and that was the worst thing about me. I knew I didn't commit any crime, but I knew I suffered the consequence for political reason, because I for what I am.
ഇത്തരത്തിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന് കണ്ടെത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക പട്ടിക തന്നെ ആസിയോയുടെ കൈവശമുണ്ടായിരുന്നു എന്നാണ് SBS അന്വേഷണം വെളിപ്പെടുത്തുന്നത്. കുടിയേറ്റകാര്യ വകുപ്പിന്റെ കൂടെ പിന്തുണയോടെയായിരുന്നു ഈ പട്ടിക തയ്യാറാക്കിയത്. 1970s വരെ ഈ പട്ടിക നിലവിലിരുന്നു. എന്നാൽ ഇതുവരെയും ആസിയോ ഇക്കാര്യം പരസ്യമായി സമ്മതിച്ചിരുന്നില്ല. ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇതെന്ന് ഫെഡറേഷൻ ഓഫ് എഥനിക് കമ്മ്യൂണിറ്റീസ് കൗൺസിൽസ് ഓഫ് ഓസ്ട്രേലിയയുടെ ചെയർമാൻ ജോ കാപ്പിറ്റോ പറയുന്നു.
I find that disturbing that Australia had that index with so many thousands of Australians, newly arrived Australians who were just put on those index because of suspicion or because very flimsy grounds. And most of the communities would not have known about that index. So it's very disturbing.
എന്തായാലും 1970s രഹസ്യാന്വേഷണ ഏജൻസിയുടെ പ്രവർത്തനം പരിശോധിക്കാനായി ഒരു റോയൽ കമ്മീഷൻ രൂപീകരിച്ചു. ലേബർ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമായിരുന്നു ഇത്. പൌരത്വം നിഷേധിക്കപ്പെടുന്നവരുടെ അപ്പീൽ കേൾക്കാൻ ട്രിബ്യൂണൽ വേണമെന്നും തെറ്റായി പൌരത്വം നിഷേധിക്കപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുമായിരുന്നു കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ. നഷ്ടപരിഹാരം എന്ന ശുപാർശ നടപ്പായില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ മാത്രം പൌരത്വം തടയുന്ന നടപടി അതിനുശേഷം ഇല്ലാതായി. എന്നാൽ മുൻകാല പ്രാബല്യത്തോടെ ഈ നടപടികൾ പരിശോധിക്കാൻ സർക്കാരുകൾ തയ്യാറായിട്ടില്ല. തങ്ങളോട് കാട്ടിയത് അനീതിയാണെന്ന് തിരിച്ചറിഞ്ഞ് അക്കാര്യം തുറന്നു സമ്മതിക്കാനെങ്കിലും ഇനിയെങ്കിലും സർക്കാർ തയ്യാറാകണം എന്ന ആവശ്യവുമായി അന്ന് ഈ പട്ടികയിലുണ്ടായിരുന്ന 100 കണക്കിന് പേരാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്.